അതേപോലെ അടുത്ത് പോയി അഴിച്ചു വിടുന്ന പോലെ കാണിച്ചപ്പോ കഴുത അനങ്ങിയത്ര. അതേപോലെ നമ്മളെ ആരും കെട്ടിയിട്ടിട്ടില്ല, ഒന്നും ബന്ധിച്ചിട്ടില്ല. ഈ ബന്ധിച്ച വസ്തുക്കളൊന്നും തന്നെ യഥാർത്ഥ സ്വരൂപത്തിൽ ഇല്ലേല. സ്വരൂപം സർവതാ സ്വതന്ത്രമാണ്, സ്വച്ഛമാണ്, നിർമ്മലമാണ്, കളങ്കലേശ സ്പർശമില്ലാത്ത. ഈ കളങ്കങ്ങളൊക്കെ ആദ്യം ആരോപിച്ചില്ലാതാക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അതുമായിട്ടൊക്കെ ടോട്ടൽ ഐഡന്റിഫിക്കേഷൻ വന്നിരിക്കുന്നത് കൊണ്ട് അത് പതുക്കെ ശ്രദ്ധിപ്പിച്ച് അതിൽ നിന്ന് നമ്മളിൽ ശുദ്ധമായ സ്വച്ഛമായ വസ്തുവിനെ ശ്രദ്ധിക്കാനാണ്. ഈ കളങ്കങ്ങളൊന്നും വാസ്തവത്തിൽ സ്വരൂപത്തിൽ ഇല്ലേ ഇല്ല, സ്വരൂപത്തിനെ സ്പർശിക്കുന്നേ ഇല്ല. സ്വച്ഛം, നിർമ്മലം, ആ സദാത്മകമായ വസ്തുവിനെ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ തത്വമസീതി വേദവചസായോ ബോധയത്തെ ആശ്രിതാ, ആശ്രയിച്ചവർക്ക് അത് ബോധിപ്പിച്ചു കൊടുക്കുന്ന ആ ദക്ഷിണാമൂർത്തി അതിനെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരുന്നാലോ സാക്ഷാത്കരണാത് ഭവേൻ ന പുനരാവൃത്തി, അത് നല്ലവണ്ണം സാക്ഷാത്കരിക്കാനൊന്നുമില്ല. ഈ കരിക്കണത് നിർത്തിയാ മതി. ഈ കരിക്കണത് നിർത്തിയാൽ സാക്ഷാതായിട്ടുള്ളത് ആത്മാവാണ്. നമ്മൾ ഈ കരിച്ചുകൊണ്ടേ കരിക്കൽ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കരണം എന്ന് വെച്ചാൽ കർത്തൃത്വം, ഭോക്തൃത്വം, ഞാൻ കർത്ത, ഞാൻ ഭോക്ത. അത് വിട്ടാൽ യത് സാക്ഷാത് അപരോക്ഷം ബ്രഹ്മം അപരോക്ഷമായിട്ട് പ്രകാശിക്കുന്നുണ്ട്, ഞാനുണ്ട് എന്നുള്ള അനുഭവ രൂപത്തിൽ ബ്രഹ്മം സുസ്പഷ്ടമാണ്. പക്ഷെ കാരകരൂപത്തിൽ അഹങ്കാരം പൊന്തി വന്നിട്ട് നമ്മുടെ സ്വരൂപ രൂപത്തിലുള്ള ഭഗവാനെ മറച്ചു കളയും. ഭഗവാൻ എപ്പോഴും സിദ്ധനാണ്. സിദ്ധമായ ഭഗവത് തത്വത്തിനെ ഈ കർത്തൃത്വം, കാരകത്വം മറച്ചു കളയും. ആ കാരകത്വം നീങ്ങിയാൽ സാക്ഷാതായിട്ട് പരമാത്മാവ് പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് സാക്ഷാത്കാരം എന്നുള്ള വാക്കുപോലും കള്ളമാണ്. എന്നാൽ നമ്മളുടെ സ്ഥിതിയിൽ നിന്ന് വെച്ച് അങ്ങനെ പറയേണ്ടിയിരിക്കണു, അത്രേ ഉള്ളൂ. യത് സാക്ഷാത്കരണാത് സാക്ഷാത്കരിക്കൽ എന്ന് വെച്ചാൽ എന്നർത്ഥം ശ്രദ്ധിക്കും. ശ്രദ്ധിച്ചാൽ ഭവേന്ന പുനരാവൃത്തി ഭവാംഭോനിധൗ, ശ്രദ്ധാശക്തി സ്വരൂപത്തിൽ ചെന്ന് നിഷ്ഠമായാൽ പുനരാവൃത്തിയില്ല. പിന്നെ ശരീരം മനസ്സൊന്നും ഞാനാണ് എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാവാത്തത് കൊണ്ട് വീണ്ടും ജനന മരണ ചക്രമില്ല എന്ന്. ജനനമരണ ചക്രമില്ല, ഈ ഡ്രീമിങ് അതോടെ ഇറ്റ് കംസ് ടു എ കൺക്ലൂഷൻ. തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമയിതം ശ്രീ ദക്ഷിണാമൂർത്തയെ, അതിനായിക്കൊണ്ട് ഗുരുമൂർത്തിയായിട്ടുള്ള ആ ദക്ഷിണാമൂർത്തിക്ക് നമസ്കാരം. ആ ഗുരുതത്വരൂപത്തിലുള്ള ഭഗവാൻ നമ്മളെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് കൃപ ചൊരിഞ്ഞ് അകമയ്ക്ക് ആകർഷിക്കണം. ഒരു കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്ന പോലെ ഹൃദയത്തിലിരിക്കുന്ന ആത്മാവാകുന്ന കാന്തം, സ്വരൂപമാകുന്ന കാന്തം ചിത്തവൃത്തികളെ സെന്ററിലേക്ക് ആകർഷിച്ചുകൊണ്ടേ ഇരുന്നാലേ ഈ പ്രക്രിയ നടക്കുകയുള്ളൂ. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതോ നമ്മളുടെ വശത്ത് നിന്നോ കുറച്ചു നേരമെങ്കിലും ഒന്ന് പതുക്കെ ഒന്ന് നിർത്ത്, ശരീരത്തെ ഒന്ന് നിശ്ചലമായിട്ട് ഇരുത്തി മനസ്സിനോട് പറയുക പുറത്തൊന്നും പോകരുത്, അകമയ്ക്ക് ശ്രദ്ധിക്കാൻ പറയാം. മനസ്സിന്റെ മൂലത്തിനെ ശ്രദ്ധിക്കുക. മനസ്സിൽ എത്ര ചിത്തവൃത്തികൾ വേണമെങ്കിൽ പൊന്തി വരട്ടെ, എത്ര വിചാരങ്ങൾ വേണമെങ്കിൽ പൊന്തി വരട്ടെ, ജാഗ്രതയോടുകൂടെ ശ്രദ്ധിക്കുക. എല്ലാ വിചാരങ്ങൾക്കും മൂലം ഞാൻ ഞാൻ എന്നുള്ള വൃത്തിയാണ്, അഹം വൃത്തിയാണ്. ആ അഹം വൃത്തിയെ ശ്രദ്ധിക്കുക. ഈ ഞാൻ എന്താണ്? എല്ലാ വിചാരങ്ങളും ആർക്കു വരുന്നു? എനിക്ക് വരുന്നു. എത്ര വിചാരങ്ങൾ, നല്ല വിചാരമോ ചീത്ത വിചാരമോ, ഒരു സെഗ്രിഗേഷനും വേണ്ട. എല്ലാ വിചാരവും എവിടുന്ന് പൊന്തണു? ഹൃദയത്തുനിന്ന് പൊന്തണു. വിചാരങ്ങൾക്കൊക്കെ മൂലമോ അഹംവൃത്തി. എത്ര വിചാരം വന്നാലും ഈ വിചാരങ്ങളൊക്കെ തന്നെ എനിക്ക് വരുന്നു, ഞാൻ വിചാരിക്കുന്നു, ഞാൻ ചിന്തിക്കുന്നു. ഈ ഞാൻ എന്താണ്? ഞാൻ എവിടുന്ന് പൊന്തണു? ഞാൻ 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 എന്നുള്ള സ്പന്ദനത്തിന്റെ മൂലം എന്താ? ഈ ധ്യാനിക്കുന്ന ഞാൻ ആരാണ്? ജപിക്കുന്ന ഞാൻ ആരാണ്? ബന്ധപ്പെട്ടിരിക്കുന്ന ഞാൻ ആരാണ്? സംസാര ദുഃഖം എന്നൊക്കെ പറഞ്ഞ ഈ ദുഃഖമൊക്കെ ഏത് ഞാനിനാണ്? ആർക്കാണ്? ആരാണ് ഈ ദുഃഖിക്കുന്ന ഞാൻ? ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരുന്നാൽ ഉദിക്കും ഇടത്തിൽ ഒടുങ്ങി ഇരുത്തൽ, മനതിൻ ഉറുവൈ മറവാത് ഉസാവ് மனமென ஒன்று இல்லை உந்தீப்பர மார்க்கம் நேராகும் இது உந்தீப்பர. மனசின் சொரூபம் எந்தாணுன் மறவாத வித் அட்டென்ஷன் ஸ்ரத்தையோடு கூட விசாரம் செய்யணுங்க மனஸ் என்ன பண்ணி ஒரு வஸ்துவே இல்ல. இது ஸ்ட்ரெய்ட் ஆயிட்டுள்ள மார்க்கம். அது எவ்வளவு மனஸ் பொந்துடும், மனசின் சொரூபம் எந்த எவட சலிக்கும். அலர்ட்னஸ் ஆன வாக்கு அலர்ட்னஸோடு கூட சித்தவருத்திகள ஒக்க மூலம் அகங்காரமான அகம்விருத்தி. அகம்விருத்தி இல்லாத ஒன்னும் சாத்தியமல்ல. ஈ அகம்விருத்தி எவ்வளவு பொந்தணும் ஸ்ரத்தால் அகம்விருத்த ஒரு சலனம் ஒரு மூவ்மெண்ட் நமக்கு கண்டுகொண்டே இருக்கும். அகம்விருத்தியை பிடிச்சுகொண்டே அகம் ஸ்பூர்த்திலேக்கும் கிரமேண அகம் போதத்திலேக்கும் போவான் ஒக்கோடும். அகம்விருத்தி நமக்கு ஜீவிதத்தில் நம்மளோட சென்டர் ஆயிட்டு நமக்கு கண்டுகொண்டே இருக்கும். எல்லா பிரச்சனங்களும் வரும்போ நமக்கு ஈ அகம்விருத்தியுடைய இன்னொரு மூவ்மெண்ட் காணாம். ஆரெங்கிலும் ஒக்கு ഇഷ്ടപ്പെടുമ്പോൾ കാണാം, ആരെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കാണാം, നമ്മളെ ആരെങ്കിലും ഒക്കെ ചീത്ത പറഞ്ഞാൽ കാണാം, നമുക്ക് വേണ്ട പൊസിഷനിൽ വേറെ ആരെങ്കിലും കയറി ഇരുന്നാൽ കാണാം, നിന്ദിച്ചാൽ നമ്മളെ ആരെങ്കിലും ഒക്കെ നിന്ദിച്ചാൽ കാണാം, അപ്പോഴൊക്കെ കാണാം. ഈ ചലനം, ഈ സൂക്ഷ്മമായ സ്പന്ദനം കാണാം അകമേക്ക്. ആ സ്പന്ദനത്തിനെയാണ് ജീവൻ എന്ന് പറയുന്നത്. അത് തന്നെ സൂക്ഷ്മ ശരീരത്തിന്റെ കണ്ടൻസ്ഡ് ഫോം. അത് തന്നെ അഹംവൃത്തി. ആ അഹംവൃത്തിയുടെ ചലനം എവിടുന്ന് പൊന്തുണു, എവിടുന്ന് ചലിക്കുന്നു, എവിടുന്ന് ഉയരുന്നു എന്ന് ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നാൽ ഈ ചലനം പതുക്കെ 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 സ്ഫൂർത്തിമയമായിട്ട് മാറും. ഈ സ്പന്ദനം സ്ഫൂർത്തിമയമായിട്ട് മാറും. ഈ ചലനം പതുക്കെ 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 സദാത്മകം സ്ഫൂർത്തി. ഇപ്പൊ പറഞ്ഞുവല്ലോ സ്ഫുരണം, സദാത്മകം സ്ഫുരണം, സ്ഫുരണമായിട്ട് മാറും. അപ്പോഴേ നമുക്ക് ഈ സ്ഫുരണം എന്താണെന്ന് അറിയുള്ളൂ. ഇപ്പൊ അത് വൃത്തിയാണ്. വൃത്തി സ്ഫൂർത്തിയായിട്ട് അനുഭവപ്പെടും. ആ സ്ഫൂർത്തി തന്നെ ക്രമേണ നിശ്ചല ബോധമായിട്ട് സച്ചിദമൃതമായ വസ്തുവായിട്ട് ഹൃദയത്തില് പ്രകാശിക്കും. ആ അമൃതാനുഭവത്തിനുള്ള ആദ്യപടി ഉപാസനാ സെന്റർ ആണ് ഈ അഹംവൃത്തി, അഹങ്കാരവൃത്തി. അത് നമുക്ക് നമ്മളുടെ ജീവിതം മുഴുവൻ നിയന്ത്രിക്കുന്നത് കാണാം. നമ്മളുടെ മൂവ്മെന്റ്സ് ഒക്കെ അത് 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 ഇങ്ങനെ കൺട്രോൾ ചെയ്യണത് കാണാം. എല്ലാ പ്രശ്നങ്ങളും എന്റെ പ്രശ്നം, ഞാനതിൽ ഇൻവോൾവ് ആയണമെങ്കിൽ മാത്രമേ അത് എനിക്ക് പ്രശ്നമാവുന്നുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇതിലൊക്കെ കാണാം നമുക്ക് ആ ചലനം. എന്തെങ്കിലും വിഷമം വരുമ്പോ, എനിക്ക് വിഷമം, വേറെ ആർക്കെങ്കിലും വന്നാൽ നമ്മൾ അത്ര കണ്ട് ദുഃഖിക്കണില്ലല്ലോ. കുറച്ചു നേരം വേണമെങ്കിൽ ആവുമായിരിക്കും, കഴിഞ്ഞു. എന്റെ പ്രശ്നം, ഈ ഞാൻ എന്താ, ഈ ചലനം എന്താ, അത് സത്യവുമല്ല. അത് സത്യമല്ല എന്നുള്ളതിന് എന്താ തെളിവ് എന്ന് വെച്ചാൽ, ഏറ്റവും അധികം ദുഃഖിച്ച ആള് കുറച്ചു ദിവസം കഴിയുമ്പോൾ ദുഃഖമൊക്കെ മറന്നുപോകും. എന്നുവെച്ചാൽ ആ അഹംവൃത്തി നിൽക്കണില്ല, അത് പോയി പോകുന്നു. അത് ശ്രദ്ധിക്കുമ്പോ കാണാം ഈ അഹംവൃത്തി ഒരു സൂചന മാത്രമാണ്, ഒരു ബബിൾ മാതിരിയാണ്. വെള്ളത്തിൽ കുളത്തിൽ മുങ്ങി കിടന്നാൽ ചിലപ്പോൾ ബുളുബുളുബുളുബുളും പുറത്തു വരുന്ന പോലെ ഉള്ളിൽ ആരോ ഒരാൾ മുങ്ങിക്കിടക്കുന്നുണ്ട്. അയാൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് ഇങ്ങനെ ബുളുബുളുബുളുബുളു ശബ്ദം വിണ്ണതാണ് ഈ അഹം അഹം ഞാൻ ഞാൻ എന്ന് പൊന്തണത്. അപ്പൊ ഇന്ന സ്ഥലത്ത് ആള് മുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് അറിയണ പോലെ ഈ അഹംവൃത്തിയെ ശ്രദ്ധിച്ചു കൊണ്ടുപോയാൽ ആ മുങ്ങിക്കിടക്കണവനെ ഗുപ്തമായ ബോധത്തിനെ കാണാം. ഗുപ്ത ഈശ്വരോ ഗൂഢബോധ എന്ന് ഭാഗവതത്തിൽ ഭഗവാന്റെ അഷ്ടസഖികൾ പാടുന്ന ഭാഗമുണ്ട്. അവിടെ ഒരു സഖി പറയുന്നു, ഈശ്വരോ ഗൂഢബോധ, ഈശ്വരൻ ഗൂഢബോധമായിട്ടിരിക്കുന്നു. ആ ഗൂഢബോധം, ഹിഡൻ അവയർനെസ്, ആ ഗൂഢബോധത്തിനെ അകമയ്ക്ക് സാക്ഷാത്കരിക്കാനുള്ള സ്ഫൂർത്തി, ഒരു സൂചനയാണ് ഞാൻ ഞാൻ എന്നുള്ള ഈ ചലനം, ഈ സ്പന്ദനം. ആ ചലനത്തിനെ ഗ്രഹിച്ചുകൊണ്ട് അകമേക്ക് ചെല്ലുകയാണെങ്കിൽ പൂർണ്ണ വസ്തുസ്ഥിതി അകമേ പ്രകാശിക്കും. അത് പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. സദാ നിരസ്ത കുഹകം സത്യം പരം ധീമഹി. ഒരു അസ്തമനവുമില്ലാതെ, മറവുമില്ലാതെ, ഒളിവുമില്ലാതെ സത്യം പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ അതിന് സൂര്യനെ മേഘം മറയ്ക്കുന്ന പോലെ, നമ്മളുടെ ദൃഷ്ടിയെ മേഘം മറയ്ക്കുന്ന പോലെ, സത്യത്തിനും നമ്മളുടെ ശ്രദ്ധയ്ക്കും നടുവിൽ ചെറിയൊരു മറ വന്ന പോലെ ആ ശ്രദ്ധ തന്നെ ഉജ്ജ്വലമായി തെളിയുമ്പോ സത്യം തെളിയും. വീണ്ടും അടുത്ത ശ്ലോകം നമുക്ക് നാളെ കാണാം.